എത്ര പേർ വിടുതലിനായി ദൈവത്തിങ്കിലേക്ക് തിരിയാറുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം നിപുണരായ ആളുകളിലേക്കാണ് നാം തിരിയുക. നല്ല ഉപദേശം കൊടുക്കുവാൻ കഴിവുള്ള ആളുകളുടെ അടുത്തേക്കാണല്ലോ സാധാരണ മനുഷ്യൻ പോകാറുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് പകരം കുടിക്കൂടി വരുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഒരു ജീവിതം വിജയകരമായിരുന്നുവോ അല്ലയോ എന്ന് എങ്ങനെയാണ് അളക്കുന്നത്? വലിയ സ്ഥാനങ്ങളിൽ എത്തിയതുകൊണ്ട് അത് വിജയമാണോ? വളരെയേറെ സമ്പത്ത് ഉണ്ടായി എന്നതിനാൽ വിജയമാകണമോ? വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല ഡിഗ്രി മേടിച്ച് പാസ്സായതിനു ശേഷം നമ്മുടെ നാട്ടിലേതെങ്കിലും ഒരു കുഗ്രാമത്തിൽ പോയി അവിടെയുള്ള ആളുകളെ സേവിച്ചുകൊണ്ട് അവിടെ ഒരു ജോലിയിലായിരിക്കുന്ന ആളിനെയാണോ, അതോ വിദേശത്തെവിടെയെങ്കിലും പോയി ഇതേ തൊഴിൽ കൊണ്ട് വളരെയേറെ പണമുണ്ടാക്കിയ ആളിനെയാണോ ലോകം മിടുക്കനെന്ന് പറയുന്നത്? തീർച്ചയായും ഈ നാട്ടിൽ അധികം പണമൊന്നും ഉണ്ടാക്കാതെ ആളുകളെ സേവിച്ച വ്യക്തിയെ മിടുക്കനെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കും, പണമില്ലാത്തവൻ വെറും പിണമാണെന്ന് പറയും. ആരുടെ ജീവിതത്തെയാണ് നാം ഒരു വിജയമായി കാണാറുള്ളത്? നമുക്ക് അല്പസമയം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിന്റെ 6 വാക്യം വരെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. 7, 8, 9, 10 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. രണ്ട് രാജാക്കന്മാർ 18:7-10 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. അവൻ ഫലസ്തീനരെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകൻ ഹോശയുടെ 7 ആണ്ടായി ഹിസ്കിയ രാജാവിന്റെ 4 ആണ്ടിൽ അശൂർ രാജാവായ സൽമനേസർ ശമരിയയുടെ നേരെ പുറപ്പെട്ടു വന്നു അതിനെ നിരോധിച്ചു. 3 സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു. ഇസ്കിയാവിന്റെ 6 ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോശയുടെ 9 ആണ്ടിൽ തന്നെ ശമരിയ പിടിക്കപ്പെട്ടു. ഇവിടെ ഹിസ്കിയ രാജാവ് ചെയ്തതായ വലിയ കാര്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. മിസ്രൈമും അശൂരും രണ്ട് ലോകശക്തികൾ യഹൂദാദേശത്തെ ശരിക്കും ഞെരുക്കി. വടക്കേ രാജ്യത്തെയും തെക്കേ രാജ്യത്തെയും കീഴടക്കുവാൻ ഈ രണ്ട് ശക്തികളും ശ്രമിച്ചു വന്നു. കാരണം മധ്യകിഴക്കൻ പ്രദേശങ്ങളിലെ വ്യാപാരം ഈ പ്രദേശങ്ങളിലൂടെയാണ് നടന്നിരുന്നത്. യഹൂദയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രത്തിന് തങ്ങളുടെ എതിരാളികളുടെ മേൽ ഒരു സൈനിക സാമ്പത്തിക പ്രയോജനമുണ്ട്. ഹിസ്കിയാവ് രാജാവായപ്പോൾ അശൂര്യ രാജാവായിരുന്നു യഹൂദയെ ഭരിച്ചിരുന്നത്. വലിയ ധൈര്യത്തോടെ ഹിസ്കിയാവ് ഈ വലിയ സാമ്രാജ്യത്തോട് എതിർത്തു നിന്നു. അവന്റെ പിതാവ് ഈ രാഷ്ട്രത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞതാണെന്ന് ഓർക്കണം. തന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ഹിസ്കിയാവ് തന്റെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ അർപ്പിച്ചു. ഒരിക്കലും അതിജീവിക്കുവാൻ സാധിക്കില്ല എന്ന് തോന്നുമാർ അത് അതിശക്തമായി നിന്നിരുന്ന പ്രതിസന്ധികളെയും ആപത്തിനെയും വകവയ്ക്കാതെ ഹിസ്കിയാവ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു എന്നല്ല, ദൈവേഷ്ടം എന്താകുന്നു എന്നതായിരുന്നു ഹിസ്കിയാവിന്റെ ചോദ്യം. വളരെയേറെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് ഹിസ്കിയാവ് ചെന്നിടത്തൊക്കെയും അവൻ കൃതാർത്ഥനായി വന്നു എന്നത്രേ. എന്ന് പറഞ്ഞാൽ അവനൊരു വിജയമായിരുന്നു എന്നത്രേ. ഹിസ്കിയാവ് ധൈര്യശാലിയായ ഒരു രാജാവായിരുന്നു. അവന്റെ നേതൃത്വത്തിൽ യഹൂദ അശൂറിനോട് പൊരുതുകയും ഫലസ്തീനെ തോൽപ്പിക്കുകയും ചെയ്തു. ഹിസ്കിയാവിന്റെ വാഴ്ചയുടെ 6 ആണ്ടിൽ അശൂർ രാജാവായ സൽമനേസർ ശമരിയ പിടിച്ചു. വടക്കേദേശം തോറ്റു. ശമരിയ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 10 ഗോത്രങ്ങളടങ്ങിയ വടക്കേ ദേശമാണല്ലോ. ഇപ്പോൾ അശൂരിനും യഹൂദയ്ക്കുമിടയിൽ ഒരു കമ്പിവേലി പോലുമില്ലായിരുന്നു. ഹിസ്കിയ രാജാവ് ഒരു മോശമായ സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. 18 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ഒന്ന് നോക്കിക്കാട്ടെ. അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തുള്ള ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളകിയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയ ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 13-14 വാക്യങ്ങളിൽ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14 ആണ്ടിൽ അശൂർ രാജാവായ സൻഹെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീശിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങിപ്പോകേണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാമെന്ന് പറയിച്ചു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് അശൂറിനോട് മത്സരിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ അവൻ വിജയിച്ചില്ല. അവൻ ജയിക്കാതിരുന്നതുകൊണ്ട് പിഴ കൊടുക്കേണ്ടതായി വന്നു എന്നാണ് നാം കാണുന്നത്. 16 വാക്യത്തിൽ, ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. അശൂർ രാജാവായ സൻഹരീബ് വീണ്ടും യഹൂദയെ ആക്രമിക്കുന്നതായി നാം കാണുന്നു. 17 വാക്യത്തിലേക്ക് വന്നാട്ടെ. എങ്കിലും അശൂർ രാജാവ് തത്ഥാനെയും റബ്സാരിസിനെയും റബ്ഷക്കെയും ലാഖീസിൽ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിന്റെ നേരെ അയച്ചു. അവർ പുറപ്പെട്ട് യെരുശലേമിൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ ചെന്നു നിന്നു. സൻഹരീബ് ഒരു വലിയ സൈന്യത്തെ അയച്ച് യെരുശലേമിനെ ഭീതിപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 18-19 വാക്യങ്ങളിൽ അവർ രാജാവിനെ വിളിച്ചപ്പോൾ, ഹിൽക്കിയാവിന്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. റബ്ഷക്ക അവരോട് പറഞ്ഞതെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ഷക്ക ഹിസ്കിയാവിനെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. 20-21 വാക്യങ്ങളിൽ, യുദ്ധത്തിനു വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രയിമിലല്ലോ നീ ആശ്രയിക്കുന്നത്? അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും. മിസ്രയിം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. ഹിസ്കിയാവ് മിസ്രയിമിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് റബ്ഷേക്ക മിസ്രയിമിനെ പരിഹസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ പറയുന്ന വാക്കുകൾ എത്ര പരിഹാസ്യമായിരിക്കുന്നല്ലേ. ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രയിമിലല്ലോ നീ ആശ്രയിക്കുന്നത് എന്നാണ് റബ്ഷേക്ക ചോദിക്കുന്നത്. നിനക്ക് മിസ്രയിമിൽ നിന്ന് ഒരു സഹായവും ലഭിക്കില്ല എന്നർത്ഥം. തുടർന്ന് രണ്ടാമത്തെ ചോദ്യം അവൻ ചോദിക്കുന്നു. 22 വാക്യത്തിലേക്ക് വന്നാട്ട്, അല്ല, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായി യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദയോടും യെരുശലേമിനോടും യെരുശലേമിലുള്ള ഈ യാഗപീഠത്തിന് മുൻപിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത്. ഹിസ്കിയാവ് പൂജാഗിരികളെയൊക്കെ നീക്കം ചെയ്തു എന്നറിഞ്ഞപ്പോൾ സൻഹരീബ് വിചാരിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ യാഗപീഠങ്ങളും അവൻ എടുത്തു മാറ്റിക്കളഞ്ഞു എന്നാണ്. ജാതികളുടെ യാഗപീഠങ്ങളും വിഗ്രഹങ്ങളുമാണ് ദേശത്ത് നിന്ന് ഹിസ്കിയാവ് നിർമ്മാർജ്ജനം ചെയ്തത്. ഈ കാര്യം നാം ഓർക്കണം. അത് സൻഹരീബിന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. യഹൂദന്മാർ യെരുശലേമിലുള്ള ഏക യാഗപീഠത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതായിരുന്നു. രക്തച്ചൊരിച്ചിലോടുകൂടിയ യാഗത്തിൽ കൂടി മാത്രമേ അവർ ദൈവത്തെ സമീപിച്ചിരുന്നുള്ളൂ. ഹിസ്കിയാവിന് ദൈവത്തെ ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് അവൻ തന്റെ ദൈവത്തെ നീക്കിക്കളഞ്ഞു എന്നാണ് സൻഹരീബ് വിചാരിച്ചത്. 23 വാക്യത്തിലേക്ക് വന്നാട്ടെ, ആകട്ടെ, എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക. നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. യഹൂദയുടെ സൈന്യശക്തിക്ക് നേരെയുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഞാൻ 26 വാക്യത്തിലേക്ക് വരികയാണ്. അതിന് മധ്യത്തിലുള്ളത് നിങ്ങൾക്ക് തന്നെ വായിക്കാമല്ലോ. 26. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീമും ഷെബ്നയും യോവാഹും റബ്ശക്കയോട് അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഈ പറയുന്നതൊക്കെയും യെരുശലേം നഗരത്തിന്റെ മതിലിന്മേൽ നിരന്നു നിന്നിരുന്ന യഹൂദന്മാർ കേട്ടുകൊണ്ടാണിരുന്നത്. അതുകൊണ്ട് യഹൂദദേശത്തിലെ അധികാരപ്പെട്ടവർ പറയുന്നു, നിങ്ങൾ ഞങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ എന്ന്. എന്നാൽ റബ്ശക്ക അവരോട് പറഞ്ഞത്, ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ്, അതിനായിട്ടാണ് സൻഹരീബ് തന്നെ അയച്ചിരിക്കുന്നത് എന്നത്രേ അവരെ ആക്ഷേപിക്കുവാൻ. റബ്ശക്ക വാസ്തവത്തിൽ അവരുടെ മനോധൈര്യം കെടുത്തിക്കളയുവാൻ ശ്രമിക്കുകയായിരുന്നു. ഈ അധികാരത്തിലിരിക്കുന്നവരുടെ മാത്രമല്ല അവരുടെ അണികളുടെയും. 28-29 വാക്യങ്ങളിൽ അങ്ങനെ റബ്ശക്ക നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്ക വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. തന്റെ പ്രചരണം കൊണ്ട് ജനത്തെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുവാൻ റബ്ശക്ക ശ്രമിക്കുകയാണ്, അവരുടെ മനോധൈര്യം കെടുത്തുവാൻ. വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ കട്ടിയാണ് ഈ മനോധൈര്യം കെടുത്തുന്ന അവസ്ഥ. 30 വാക്യം നോക്കിക്കാട്ടെ. 30 മുതൽ 32 വരെ ഞാൻ വായിക്കാം. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും, ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്, അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവീൻ, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. എത്ര ഭയങ്കര ദൈവദൂഷണമാണല്ലേ. കീഴടങ്ങുവാനായി യഹൂദന്മാരെ പ്രേരിപ്പിക്കുവാനാണ് റബ്ശക്ക ശ്രമിക്കുന്നത്. ഹിസ്കിയാവിനോ ദൈവത്തിനോ അവരെ സഹായിപ്പാൻ കഴിയുകയില്ല എന്ന കാര്യം അവൻ ആവർത്തിക്കുന്നു. കീഴടങ്ങുന്നതിൽ കൂടി മാത്രമേ അവരുടെ ജീവൻ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്നവൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നോട് സഖ്യത ചെയ്യുക, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുറെ സമയത്തേക്ക് കൂടി നിങ്ങളുടെ വീടുകളിൽ സന്തോഷത്തോടെ കഴിയുവാൻ സാധിക്കുമെന്നത്രേ റബ്ശക്ക പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ മാറ്റിപ്പാർപ്പിച്ചാൽ പോലും അത് നിങ്ങളുടെ ദേശം പോലെ മനോഹരമായ ഒരു പ്രദേശത്തേക്കേ മാറ്റുകയുള്ളൂ എന്ന് തുടർന്ന് റബ്ശക്ക പറഞ്ഞിരിക്കുന്നു. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 33 വാക്യം, ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹാമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർമിയിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? ശമരിയെ അവർ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരുശലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? അശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും ആർക്കും അവനെ, അതെ യഹൂദജനത്തെ വിടുവിപ്പാൻ സാധിക്കില്ല എന്നതാണ് അവൻ സമർത്ഥിക്കുന്നത്. ഈ ചോദ്യം ചെയ്യപ്പെടാത്ത വാദമുഖവുമായി റബ്ശക്ക കടന്നു വന്നിരിക്കുന്നു. എന്നാൽ മറ്റ് ദേശങ്ങളിലെ ദേവന്മാർ ദൈവമല്ല എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ ജീവനുള്ള സത്യദൈവം, സർവഭൂമിയുടെയും കർത്താവായവൻ, അവനാകുന്നു ഇവിടെ ഭരിക്കുന്നത് എന്നവൻ അറിയില്ല. നോക്കിക്കേ 36 വാക്യം, എന്നാൽ ജനം മിണ്ടാതിരുന്നു, അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല, അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പനയുണ്ടായിരുന്നു. ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് റബ്ശക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു. റബ്ശക്കയുടെ വാക്കുകൾ ജനത്തിൽ എത്ര വലിയ പ്രതികരണം ഉളവാക്കിയിരുന്നാലും യാതൊരുത്തനും ഒരു വാക്കുപോലും ശബ്ദിച്ചില്ല എന്ന് നാം കാണുന്നു. 19 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ദേശത്ത് അസ്വസ്ഥതയും പ്രശ്നങ്ങളും അനിശ്ചിതത്വവും നിറഞ്ഞിരുന്ന ഒരു കാലയളവിലാണ് ഹിസ്കിയ രാജാവ് ഭരിക്കുവാനായി രാജസ്ഥാനത്ത് വന്നത്. വടക്കേ രാജ്യത്തെ ജനങ്ങൾ അശൂരിലേക്ക് പ്രവാസികളായി പോകേണ്ടി വന്നു. ഇപ്പോൾ ഇതാ അശൂരിന്റെ സൈന്യം യെരുശലേമിന്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഹിസ്കിയാവിന് ഭയമുണ്ടാകുവാൻ ഇത്രമാത്രം മതിയായിരുന്നു. എന്നാൽ അതോടൊപ്പം അശൂർ രാജാവിന്റെ കാര്യവിചാരകനായ റാബ്ഷേക്കെ പ്രകോപനങ്ങൾ മുഴക്കിക്കൊണ്ട് വാതിലിന് പുറത്തു നിൽക്കുന്നു. അവന്റെ വാക്കുകൾ ഏതൊരു മനുഷ്യന്റെയും മനോധൈര്യം കെടുത്തും ഏതൊരു വിശ്വാസിയെയും ക്ഷീണിപ്പിക്കുന്നതായ വാക്കുകളാണ്. കാരണം സാഹചര്യം മുഴുവൻ പ്രതികൂലമാണല്ലോ. അങ്ങനെയുള്ളൊരു കാലയളവ് യെരുശലേമിനോട് അശൂർ ചെയ്യുവാൻ പോകുന്ന ദുഷ്ടകാര്യങ്ങൾ പറഞ്ഞ് അവൻ വീമ്പടിക്കുകയാണ്. ദൈവത്തിന് തങ്ങളെ രക്ഷിപ്പാൻ കഴിയും എന്ന് യഹൂദ പറയുന്നതിനെ സൂചിപ്പിച്ച് അവൻ പരിഹസിക്കുന്നു. ഇന്ന് അനേകരും അങ്ങനെയാണല്ലോ. ദൈവത്തിലുള്ള വിശ്വാസം നാം പറഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസമാകുന്നുവെന്നും അല്പന്മാരുടെ ചിന്തയാകുന്നുവെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു വലിയ ഭാഗം നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാരണങ്ങളിലൊക്കെയും ഹിസ്കിയാവ് ധൈര്യഹീനനായിത്തീർന്നു. അവൻ ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുന്നതിന് പഠിക്കുകയായിരുന്നു. ഹിസ്കിയാവ് ദൈവത്തിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നതാണ് 19 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം മുതൽ നാം കാണുന്നത്. ഞാനൊന്ന് വായിക്കാം 19 അധ്യായത്തിന്റെ 1 വാക്യം. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. വസ്ത്രം കീറുകയും രട്ടുടുക്കുകയും ചെയ്യുന്നത് വലിയ ദുഃഖത്തിന്റെയും മനോഭാരത്തിന്റെയും ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത്. അവൻ യഹോവയുടെ ആലയത്തിലേക്ക് പോയി എന്ന കാര്യം ശ്രദ്ധിക്കുക. താങ്കൾ മാനസികമായി പ്രയാസമനുഭവിക്കുന്ന സന്ദർഭത്തിൽ പോകുവാൻ പറ്റിയ സ്ഥലമാണത് കേട്ടോ, ദൈവത്തിന്റെ സന്നിധി. ഇന്ന് അതേതെങ്കിലും പ്രത്യേക ആലയമാകണമെന്നില്ല, ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള സമയമാകുന്നു അത്. ദൈവത്തോട് നാം പോയി കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സമയം. രണ്ടാം വാക്യം നോക്കിക്കെ. പിന്നെ അവൻ രാജധാനി വിചാരകനായി എല്യാഖീമിനെയും രായസക്കാരനായി ശബ്നയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായി യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. ഇന്ന് ഇതുപോലെയുള്ള അവസരങ്ങളിൽ എത്ര പേർ വിടുതലിനായി ദൈവത്തെങ്കിലേക്ക് തിരിയാറുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് പകരം നിപുണരായ ആളുകളിലേക്കാണ് നാം തിരിയുക. നല്ല ഉപദേശം കൊടുക്കുവാൻ കഴിവുള്ള ആളുകളുടെ അടുത്തേക്കാണല്ലോ സാധാരണ മനുഷ്യൻ പോകാറുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് പകരം കുടിക്കൂടി വരുന്നു. നമുക്ക് ദൈവത്തെ കണ്ട് ആവശ്യം തന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കാം. തന്റെ ആവശ്യത്തിന്റെ സമയത്ത് ഹിസ്കിയാവ് ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ തയ്യാറായി. എത്ര മനോഹരമായ ഒരു പ്രതികരണമില്ലേ. അവൻ എവിടേക്കാണ് ആളെ അയച്ചതെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സംഘത്തെ അയച്ചു. ആ സംഘം പോയത് രട്ടുടുത്തുകൊണ്ട്. 3 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവർ അവനോട് പറഞ്ഞത് ആരാ ഈ പോയ സംഘം? യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കെ തന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാ അവരോട് പറഞ്ഞത് ഹിസ്കിയാവ് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ സംഘം പോയി യെശയ്യാവിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ റബ്ഷാക്കയുടെ വാക്ക് പക്ഷേ കേൾക്കും. നമ്മുടെ ദൈവമായ യഹോവ എന്നല്ല ഹിസ്കിയാവിടെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ എന്നത്ര പറഞ്ഞിരിക്കുന്നത്. ഹിസ്കിയാവിന് ദൈവവുമായി അധികം അടുത്ത പരിചയം ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഇതുപോലെയുള്ള അവസരത്തിൽ ദൈവത്തോട് യാചിക്കുവാനുള്ള മനോഭാവം ഹിസ്കിയാവിനുണ്ടായിരുന്നു. ഹിസ്കിയാവിന് ഈ സമയത്ത് പോകുവാൻ വേറെ ഇടമില്ലായിരുന്നു എന്നതാണ് ഒരു വാസ്തവം. 6-7 വാക്യങ്ങൾ നോക്കിക്കാട്ട്. യെശയ്യാവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവന് ഒരു മനോവിഭ്രമവും വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. ഈ പ്രവചനം അക്ഷരികമായി നിവർത്തിക്കപ്പെട്ടു. യെശയ്യാവ് രാജാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ മനുഷ്യനെപ്പറ്റി വിചാരപ്പെടേണ്ട കാര്യമില്ല. അവൻ നിന്റെ പട്ടണങ്ങൾ കൈവശപ്പെടുത്തുവാൻ പോകുന്നില്ല. അവൻ വീം വിളക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം അവന്റെ ഈ പരിഹാസ വാക്കുകൾ, ഈ അഹങ്കാര വാക്കുകൾ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ദൈവം അവനോട് ഇടപെട്ടു കഴിഞ്ഞു. നീ വിചാരപ്പെട്ട് വ്യസനിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് യെശയ്യാവ് ഹിസ്കിയാവിനോട് പറയുന്നു. നമ്മുടെ ശത്രുക്കളോട് ദൈവം ഇടപെടുവാൻ നാം അനുവദിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഓർക്കണം, നമ്മുടെ ശത്രു എന്നതുകൊണ്ട് മറ്റു മനുഷ്യരാരുമല്ല കേട്ടോ, അവരിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തി. പലപ്പോഴും നാം അത് മനസ്സിലാക്കാതെ മനുഷ്യരോട് എതിർത്തു നിൽക്കുന്നു. അവരും അത് മനസ്സിലാക്കാതെ നന്മയോട് എതിർക്കുന്നു. എന്നാൽ നാം തന്നെ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം നാം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ഈ കാര്യത്തിൽ ദൈവം ചെയ്തതുപോലെ നമ്മേക്കാൾ അധികം നല്ലവണ്ണം ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാൻ കഴിയും ഇല്ലേ? ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഇതത്രേ ഇവിടെ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറയുവാനായി പറഞ്ഞറിയിക്കുന്നത്. ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, മുൻപോട്ട് പോകുവാൻ നാം പ്രയാസപ്പെടുമ്പോൾ, ഭീഷണിയും പരിഹാസവും നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനം മടുത്തുപോകുന്ന അവസ്ഥ, പ്രിയ സുഹൃത്തെ, നൂറ്റാണ്ടുകൾക്കപ്പുറം ഹിസ്കിയാവിനെ ധൈര്യപ്പെടുത്തിയ ദൈവശബ്ദം ഇന്നും നമുക്കായിട്ടുണ്ട് എന്ന് മറക്കരുത്. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ശബ്ദം, ആ ശാന്തസ്വരം ഒന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? എങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മനസ്സിന്റെ മടുപ്പും മാറി ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ കൂടുതൽ പ്രയോജനപ്പെടുവാൻ താങ്കൾക്ക് സാധിക്കും. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ കാണിച്ചു തന്ന അതിമനോഹരമായ ഈ ജീവിതാനുഭവത്തിനായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാകുന്നുവെന്ന്, നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകുന്നുവെന്ന് ഞങ്ങളെ വീണ്ടും പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരിക്കലും മനസ്സുമടുത്ത് ഞങ്ങളുടേതായ വഴികളിൽ ഓടിപ്പോകുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ. യെശയ്യാവ് ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ധൈര്യം കൊള്ളുവാൻ, അനേകരെ ധൈര്യപ്പെടുത്തുവാനും അവിടെ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേവരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു.